2020 December 3 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും. നിരഗതർ പങ്ക്തിയിൽ കെ ജയകുമാർ എഴുതുന്നു, ഓർമ്മയുണ്ടോ അത്തരം മുഖങ്ങൾ? വരികൾ ലേഖകന്റെ ശബ്ദത്തിൽ കേൾക്കാം.
വികസന പദ്ധതികൾ വരുന്നത് പല വഴിക്കാണ്. ചിലതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞിട്ടുണ്ടാവും. അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ സർക്കാർ നടപടികൾ ആരംഭിക്കുന്നു. പൊതുചർച്ചകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പദ്ധതികളുടെ കൈക്കുറ്റപ്പാടുകൾ തീർത്തെടുക്കാൻ സാധിക്കുന്നു. സർക്കാർ വകുപ്പുകൾ പ്രവർത്തനം വിപുലീകരിക്കാനായി ആവിഷ്കരിക്കുന്ന പദ്ധതികളുമുണ്ട്. പ്രാദേശികമായി ഉയർന്നുവരുന്ന ആവശ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ടും പുതിയ പദ്ധതികൾ നിലവിൽ വരും. ജനങ്ങളുടെ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ചുള്ള അവബോധം, അവ പരിഹരിക്കാനുള്ള ഭരണപരമായ ഇച്ഛ, പ്രാവർത്തികമാക്കാൻ വേണ്ട സാമ്പത്തികവും സാങ്കേതികവുമായ ഇടപെടൽ, പദ്ധതികളുടെ സുതാര്യമായ നിർവഹണം, വിജയകരമായ പൂർത്തീകരണം, ഇതാണ് വികസനത്തിന്റെ വ്യാകരണം. ജനങ്ങളുടെ പ്രശ്ന നിവാരണമോ ആവശ്യങ്ങളുടെ സാഫല്യമോ ആയിരിക്കണം പദ്ധതികളുടെ ആത്യന്തിക ലക്ഷ്യം. ഇങ്ങനെയാണ് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നതെങ്കിൽ സർക്കാരും സമൂഹവും രണ്ട് ഭാഷയിൽ സംസാരിക്കുകയില്ല. ജനങ്ങളുമായി സർക്കാരുകൾക്ക് കൊമ്പുകോർക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എങ്കിലും സമൂഹത്തിന്റെ താൽപര്യങ്ങൾ ഏകശിലാത്മകമല്ലാത്തതുകൊണ്ട് വ്യത്യസ്തവും വിരുദ്ധവുമായ ആശയധാരകൾ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഏറ്റവും അപകടകരമായ ഒരു വിഭാഗം പദ്ധതികളുണ്ട്. ചില ഓർമ്മകൾ. ഞാൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയായിരിക്കുമ്പോൾ പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ കാണാൻ വന്നു. ഉചിതവും ഹൃദ്യവുമായ പെരുമാറ്റവും നല്ല വാക്ചാതുര്യം കൊണ്ട് ആരിലും മതിപ്പുളവാക്കാൻ അയാൾക്ക് കഴിയും. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, മലയാളിയാണ്, പക്ഷെ വിദേശത്താണ് സ്ഥിരതാമസം. ഒരു കിടിലൻ ആശയം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന ഉപദേശമാണ് അയാൾക്ക് വേണ്ടത്. മൃഗങ്ങളെ വളർത്താനായി മാത്രം സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇത്രയും സ്ഥലം ദുരുപയോഗപ്പെടുത്തുന്നത് സാമ്പത്തിക യുക്തിക്ക് നിരക്കാത്തതാണെന്ന് സാറിന് തോന്നുന്നില്ലേ എന്നായിരുന്നു ആമുഖം. ഞാനൊന്നും പറഞ്ഞില്ല. മ്യൂസിയവും മൃഗശാലയും സ്ഥിതി ചെയ്യുന്ന വിശാലത തിരുവനന്തപുരത്തിന്റെ അനുഗ്രഹവും സൗന്ദര്യവുമാണല്ലോ. പിന്നെ സ്വരം താഴ്ത്തി വലിയൊരു രഹസ്യം പോലെ അയാൾ പറഞ്ഞു, ആ സ്ഥലത്ത് ഡിസ്നിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിക്കാൻ റെഡിയാണ്. ഞാനെല്ലാം സംസാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഡിസ്നിലാൻഡ് സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ കേരളത്തിലെ ടൂറിസത്തിന്റെ വളർച്ച എന്തായിരിക്കും? തൊഴിലവസരങ്ങൾ, ആഗോള പ്രചാരണം, ചാർട്ടേഡ് ഫ്ലൈറ്റ്സ്. അപ്പോൾ ഈ മൃഗങ്ങളെ എന്തു ചെയ്യും? എന്റെ മണ്ടൻ ചോദ്യം. പാലോട് 300 ഏക്കർ കണ്ടുവച്ചിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റാം. ഇത് സർക്കാരിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. സാർ, എനിക്ക് ശരിക്കുള്ള വഴി പറഞ്ഞു തരണം, പിന്നെ എല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു, ഈ പ്രോജക്റ്റുമായി മുമ്പോട്ട് പോകരുത്. എന്നോട് പറഞ്ഞിരിക്കട്ടെ, മറ്റൊരാളോടും ഇത് ചർച്ച ചെയ്യണ്ട. ഒരു കാരണവശാലും നടക്കുകയില്ല. നഗരത്തിന്റെ ശ്വാസകോശമാണ് ആ സ്ഥലം. അവിടെ ഡിസ്നിലാൻഡ് വന്നില്ലെന്ന് പറഞ്ഞ് ഒരു കുറവുമില്ല. ഞാനൊരു പഴഞ്ചനായി പോയതിൽ അയാൾ പരിതപിച്ചിരിക്കണം. അയാൾ ആരെയൊക്കെയോ കണ്ടു. ഭാഗ്യത്തിനാരും ആ ചൂണ്ടയിൽ കുത്തിയില്ല. മറ്റൊരു സ്നേഹിതൻ കുമരകത്തിനടുത്ത് കായൽ നികത്തി ഇന്റർനാഷണൽ ഗോൾഫ് കോഴ്സ് സ്ഥാപിക്കാൻ അനുവാദത്തിന് വന്നു. ശുപാർശ ചെയ്യേണ്ട സമിതിയുടെ അധ്യക്ഷനാണ് ഞാൻ. ഞാൻ അയാളോട് ചോദിച്ചു, ഗോൾഫ് കോഴ്സിനോട് ആർക്കും വിരോധമില്ല, പക്ഷെ കായൽ നികത്തി തന്നെ അത് ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഒരു തെങ്ങിൻ തോപ്പ് വാങ്ങി പുല്ല് വച്ച് പിടിപ്പിച്ചാലും ഗോൾഫ് കോഴ്സ് ആക്കുമല്ലോ. തെങ്ങിന് വെള്ളവും കിട്ടും. അത് വലിയ ചെലവാണ്. കായലാണെങ്കിൽ ചുളുവിന് കാര്യം നടക്കും. ഏതായാലും ചുളുവിന് കാര്യം നടന്നില്ല. സമിതി അപേക്ഷ തള്ളി. അയാൾ എന്നെപ്പറ്റി ആരോടൊക്കെയോ പരാതി പറഞ്ഞു, സഹായ മനസ്ഥിതിയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെന്ന്. ഞാൻ ടൂറിസം സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒരു വലിയ ഹോട്ടൽ ശൃംഖലയുടെ ചെയർമാൻ തിരുവനന്തപുരത്ത് റെസിഡൻസി കെട്ടിടം, ഇപ്പോൾ കിഡ്സ് നടത്തുന്ന മന്ദിരം, വന്ന് കണ്ടു. അടുത്ത ദിവസം മുതൽ സ്വസ്ഥത തരാതെ അയാളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് തമ്പടിച്ചു. എങ്ങനെയെങ്കിലും റെസിഡൻസി മന്ദിരം കിട്ടണം. അത് നടക്കുകയില്ല, ഞാൻ ആവർത്തിച്ചു. പക്ഷെ ഞങ്ങളുടെ ചെയർമാൻ മോഹിച്ചു പോയി, പിന്മാറാൻ പറ്റില്ല. ഭാഗ്യം, അയാൾ ഒരു കെട്ടിടമല്ലേ കണ്ട് മോഹിച്ചുള്ളൂ. ഏതായാലും അത് നടന്നില്ല. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് റാഞ്ചാൻ വന്ന ഭൈമികാമുകന്മാരും കുറവല്ല. ഇങ്ങനെ വന്നെത്തുന്ന അവതാരങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത്. ജനങ്ങളുടെ ആവശ്യമല്ല, ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം. പരിസ്ഥിതി നാശമോ പൈതൃക നഷ്ടമോ സമൂഹത്തിന്റെ എതിർപ്പോ ഒന്നും അവർക്കൊരു വിഷയമല്ല. മായാവികളെപ്പോലെ അവർ പല വേഷത്തിൽ വരും. വികസനത്തിന്റെ വക്താക്കളായി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യസ്നേഹികളായി, കാര്യക്ഷമതയുടെ അപ്പസ്തോലന്മാരായി, നാട് നന്നാക്കാനെത്തിയ ഉൽപ്പതിഷ്ണുക്കളായി, അങ്ങനെ ഒരുപാട് വേഷങ്ങളിൽ. ചിലപ്പോൾ അവർ നേരിട്ട് മുൻപിൽ വരില്ല, കരുക്കളിറക്കി കളിക്കും. എല്ലാ ആശയങ്ങളും മോശമായി കൊള്ളണമെന്നില്ല, പക്ഷേ ലക്ഷ്യം പൊതുനന്മയാണോ ലാഭമാണോ എന്ന് സൂക്ഷ്മമായി ചെയ്യണം. ഇവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അസാധാരണമായ ബുദ്ധിശക്തിയും വമ്പൻ സ്വാധീനവും തിന്മയെ നന്മയായി അവതരിപ്പിക്കാനുള്ള കൗശലവും എന്തും ചെയ്യാനുള്ള മടിയില്ലായ്മയുമാണ് അവതാരങ്ങളുടെ ലക്ഷണം. ഓർമ്മയുണ്ടോ അത്തരം മുഖങ്ങൾ?